MSMI സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവായ മോൺസന്യൂർ സി ജെ വർക്കി തൻ്റെ ആത്മീയ മക്കൾക്കായി കൂടെ കൂടെ കത്തുകൾ എഴുതുമായിരുന്നു. ആ കത്തുകൾ നമുക്കും പ്രചോദനം നൽകുന്നവയാണ്. അവയിൽ നിന്നും തിരഞ്ഞെടുത്ത ചില കത്തുകൾ. പെട്രോൾ സ്റ്റേഷനിൽ ഇരിക്കുന്നത് നല്ലതാണ്. സൃഷ്ടിയുടെ അഭാവത്തിൽ സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി നമുക്ക് എളുപ്പം ബോധമുണ്ടാകും. നമ്മൾ ഏകാന്തമായി ഒരു മലമുകളിൽ നിൽക്കുകയോ തനിച്ച് നടുക്കടലിൽ ആയിരിക്കുകയോ ചെയ്താൽ ദൈവത്താൽ നാം ചുറ്റപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. അവിടുന്ന് നമ്മെ ആവരണം ചെയ്തിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. അതെ, ഏകാന്തത വലിയൊരു ഉപാധ്യായനമാണ്. കാരാഗ്രഹത്തിൻ്റെ കനത്ത ഭിത്തികൾക്കുള്ളിലാക്കപ്പെട്ട എത്ര ദുഷ്ടമനുഷ്യർ അവിടുത്തെ ഏകാന്തതയിൽ സ്വയം ചിന്തിക്കുന്നതിനും ജീവിതം നവീകരിക്കുന്നതിനും ഇടയായിട്ടുണ്ട്. ആന്തരിക ജീവിതം അഭിലഷിക്കുന്ന മനുഷ്യൻ എപ്പോഴും ഏകാന്തത അന്വേഷിച്ചിരുന്നു. നമ്മുടെ കർത്താവ് തന്നെ ഏകാന്തതയിൽ കഴിയുന്നതിനും പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിനുമായി 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയില്ലേ? വീണ്ടും അവിടുത്തെ പ്രേക്ഷിത പര്യടനങ്ങൾക്കിടയിൽ അവിടുന്ന് രാത്രികാലങ്ങളിൽ തനിച്ച് മലമുകളിൽ പോയി പ്രാർത്ഥിച്ചിരുന്നില്ലേ? വിശുദ്ധ ഫ്രാൻസിസ് അൽവേർണോ മലയിലും വിശുദ്ധ ഇഗ്നേഷ്യസ് മൾട്രേസ ഗുഹയിലും ഏകാന്തതയിൽ കഴിച്ചില്ലേ? ഏകാന്തതയും മൗനവും ഒന്നിച്ചു പോകുന്നു. നമുക്ക് ദൈവത്തെ അറിയുവാനും ആരാധിക്കുവാനും അവിടുത്തോട് യോജിക്കുവാനും സാധിക്കുന്നത് ഏകാന്തതയിലും മൗനത്തിലുമാണ്. ദൈവത്തോടും മനുഷ്യരോടും ഒരേ സമയം നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. മനുഷ്യരുമായുള്ള അനാവശ്യ സംസാരത്തിൽ നാം എത്ര സമയം പാഴാക്കി കളയുന്നു! അതിലൊരു ഭാഗം സമയം പ്രാർത്ഥനയ്ക്കും ഏകാന്തതയ്ക്കും ചെലവഴിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു! ഇതിൽ നിന്ന് നമ്മൾ ഊമകളാകണമെന്ന് അർത്ഥമില്ല. ശരിയായ മൗനം പാലിക്കാൻ നാം പഠിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായി സംസാരിക്കാനും പഠിച്ചിരിക്കും. പലപ്പോഴും നാം ആവശ്യത്തിൽ കൂടുതലാണ് സംസാരിക്കുന്നത്. വായാടിത്തം ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ അരോചകമാണ്. വളരെയധികം സംസാരിക്കുന്ന ഒരു ആത്മീയ മനുഷ്യനെ കാണാൻ പ്രയാസമാണ്. പ്രാർത്ഥന അരൂപിയുള്ളവർ മൗനം ആചരിക്കുന്നതിൽ വളരെ താല്പര്യം ഉള്ളവരായിരിക്കും. കൂടുതൽ ബുദ്ധിയും വിവേകവും ഉള്ളവരും വായാടികളല്ല. ഭക്തിയുള്ള ആത്മാവ് മൗനത്തിലും ഏകാന്തതയിലുമാണ് പുണ്യത്തിൽ വർത്തിക്കുന്നത്. ആകയാൽ ആര് തൻ്റെ പരിചയക്കാരിൽ നിന്നും സ്നേഹിതരിൽ നിന്നും പിൻവാങ്ങി നിൽക്കുന്നുവോ അവൻ്റെ പക്കലേക്ക് ദൈവം തൻ്റെ വിശുദ്ധ ദൂതന്മാരോട് കൂടി സമീപിക്കുന്നു. കതകുകൾ അടച്ച് നിന്റെ പ്രിയനായ ഈശോയെ നിന്റെ പക്കലേക്ക് വിളിക്കുക. അവിടുത്തോടുകൂടി നിന്റെ മുറിയിൽ താമസിക്കുക. എന്തെന്നാൽ അത്ര വലിയ സമാധാനം നീ മറ്റെങ്ങും കണ്ടെത്തുന്നതല്ല. നീ കിംവദന്തികൾക്ക് ചെവി കൊടുക്കാതെ ഇരുന്നെങ്കിൽ നിനക്ക് എളുപ്പത്തിൽ നല്ല സമാധാനം ഉണ്ടാകുമായിരുന്നു. എന്നാൽ വൃത്താന്തങ്ങൾ കേൾക്കാൻ എപ്പോഴെങ്കിലും നിനക്കിഷ്ടം തോന്നിയാൽ അപ്പോൾ മുതൽ നിനക്ക് ഹൃദയകലക്കം ഉണ്ടാകും. നമ്മുടെ കർത്താവ് ഒരിക്കൽ വിശുദ്ധ മാർഗരറ്റ് മേരിയോട് അവളുടെ ഹൃദയത്തിൽ ഒരു ആന്തരിക ഏകാന്ത സ്ഥലം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. ആ ഏകാന്തതയിലാണ് അവിടുത്തെ തിരുഹൃദയം വിശുദ്ധയ്ക്ക് ആവിഷ്കരിക്കാൻ അവിടുന്ന് തിരുമനസ്സായത്. ശാരീരിക ജീവൻ പോലെ ആന്തരിക ജീവനും നിലനിൽക്കുന്നതിനും അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും അതിൻ്റേതായ ഭക്ഷണം ആവശ്യമാണ്. ആന്തരിക ജീവനുള്ള ഭക്ഷണം മാനസിക പ്രാർത്ഥനയും വാക്കുമൂലമുള്ള പ്രാർത്ഥനയും ദിവ്യബലിയും ആത്മശോധനയും ജ്ഞാനവായനയുമാണ്. കൂദാശകൾ വരപ്രസാദം പ്രദാനം ചെയ്യുന്നെങ്കിലും അവയുടെ ഫലം നിലനിൽക്കുന്നതിന് നമ്മുടെ സഹകരണം അത്യാവശ്യമാണ്. അതായത് വിശ്വാസം, പ്രതീക്ഷ, എളിമ, മനസ്താപം, ശുദ്ധത, ദൈവസ്നേഹം, കുമ്പസാരം കൊണ്ടും വിശുദ്ധ കുർബാന സ്വീകരണം കൊണ്ടും ചിലപ്പോൾ വലിയ ഫലമില്ലാത്തതിൻ്റെ കാരണം ഈ കൂദാശകൾ സ്വീകരിക്കുന്ന അവസരത്തിൽ പോലുമുള്ള ആന്തരിക ജീവിതത്തിൻ്റെ അഭാവമാണ്. എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനയും നമസ്കാരം, കൊന്ത, കുരിശിൻ്റെ വഴി, വിസീത, കുർബാന, പ്രത്യേകിച്ച് മാനസിക പ്രാർത്ഥന നമ്മെ ദൈവവുമായി ഉടനടി ബന്ധപ്പെടുത്തുന്നവയാണ്. പ്രാർത്ഥന എന്നു പറഞ്ഞാൽ തന്നെ ദൈവത്തിൻ പക്കലേക്കുള്ള നമ്മുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഉയർത്തലാണല്ലോ. അതിനാൽ ദൈവസാന്നിധ്യ സ്മരണ കൂടാതെയുള്ള പ്രാർത്ഥനയെപ്പറ്റി ചിന്തിക്കാൻ കൂടി പ്രയാസമാണ്. നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരുന്നാൽ നാം പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. എന്നാൽ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ട് പ്രത്യേകിച്ച് മനസ്സറിഞ്ഞുള്ള പല വിചാരങ്ങളിൽ ഉൾപ്പെടുന്ന പക്ഷം പിന്നെ ബാക്കിയുണ്ടായിരിക്കുന്നത് ശരീരത്തിൻ്റെ വളവും ചുണ്ടുകളുടെ അനക്കവും മാത്രമായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥന നമ്മുടെ ഏകാഗ്രതയ്ക്കനുസരണമായിരിക്കും. പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ഏകാന്ത ജീവിതത്തിനനുസരണമായും നമ്മുടെ ഭക്താഭ്യാസങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലെ പെട്രോൾ പമ്പുകളാണ്. അവിടെ നിന്ന് പെട്രോളും വെള്ളവും നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ വാഹനം ഇടയ്ക്ക് നിന്നുപോകും. നമ്മുടെ പ്രാർത്ഥനകളിൽ വരുന്ന കുറവുകൾ ഓരോന്നും ദൈവ ഐക്യത്തിൽ നിന്ന് നമ്മെ വളരെയധികം പിന്മാറ്റുന്നതാണ്. അതുകൊണ്ട് ആന്തരിക ജീവിതം നയിക്കുന്ന ആത്മാക്കൾ തങ്ങളുടെ ധ്യാനവും നമസ്കാരവും മറ്റ് ഭക്ത അഭ്യാസങ്ങളും ഒരിക്കലും കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏകാഗ്രതയ്ക്കും ദൈവ ഐക്യത്തിനുമുള്ള ഒരു പ്രധാന അവസരം വാർഷിക ധ്യാനം പോലുള്ള ധ്യാനാവസരങ്ങളാണ്. ഏകാന്തമായി മിണ്ടടക്കത്തോടുകൂടി ദൈവവുമായി ഐക്യപ്പെട്ട് ചിന്തിച്ചും ധ്യാനിച്ചും സ്വയം പരിശോധിച്ചും കുറച്ചു ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നത് ബഹുവിധ ജോലികളിൽ വികൃതപ്പെട്ട് ജീവിക്കുന്നവർക്ക് എത്ര ആശ്വാസദായകമാണ്. കർത്താവെ, ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നല്ലതാകുന്നു എന്ന് ശിഷ്യനോടുകൂടി പറഞ്ഞുകൊണ്ട് ആ ദിവസങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കണം.